ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പ്രവാസി സംരംഭകർക്ക് കനിവോ കയറോ എന്ന പരമ്പരയിലെ ആറാം ഭാഗത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ടി എം മാത്തച്ഛനെയാണ്. 15 വർഷത്തോളം പ്രവാസിയായിരുന്നു മാത്തച്ഛൻ. ഗൾഫിലെ അതികഠിനമായ ചൂടിൽ വെന്തുരുകുന്ന പ്രവാസിയുടെ കഥനകഥകളാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളതെങ്കിൽ മാത്തച്ഛന്റെ ജീവിതം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്.
എന്റെ പേര് ടി എം മാത്തച്ഛൻ. തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലാണ് താമസം. ഞാൻ കുടുംബസഹിതം 15 വർഷം സൗദിയിൽ ജോലിയും ബിസിനസ്സും ചെയ്തിട്ടാണ് നാട്ടിലെത്തിയത്. സൗദിയിൽ കുവൈറ്റിന്റെ അതിർത്തിയിലായിരുന്നു ജോലി. കുവൈറ്റിലെ യുദ്ധസമയത്ത് എല്ലാവരും നാട്ടിലോട്ട് പോയപ്പോഴും ഞങ്ങൾ അവിടെയായിരുന്നു.
സൗദി കുവൈറ്റ് അതിർത്തിക്കടുത്തായിരുന്നു മാത്തച്ഛൻ ജോലി ചെയ്തിരുന്നത് എന്ന് പറഞ്ഞല്ലോ. കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് മാത്തച്ഛനും ഭാര്യയും രണ്ടു കുട്ടികളും ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. തലയ്ക്കുമീത് യുദ്ധവിമാനങ്ങൾ ചീറിപ്പായുന്നത് നേരിട്ട് കണ്ടിട്ടും കിലോമീറ്ററുകൾക്കപ്പുറത്ത് മിസൈലുകൾ പതിക്കുന്നതിന്റെ ഭയാനകമായ അവസ്ഥ മനസ്സിലാക്കിയിട്ടും മാത്തച്ഛൻ പിടിച്ചുനിന്നു. പതിറ്റാണ്ടുകളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വിട്ടെറിഞ്ഞു പോകാൻ മാത്തച്ഛൻ തയ്യാറായിരുന്നില്ല.
ആ യുദ്ധസമയം മുഴുവൻ അവിടെ ഞങ്ങള് ജീവൻ പേടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. അതായത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് കമ്പനി, എന്റെ കമ്പനി പോണ്ടവർക്കൊക്കെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്നു. ഞാൻ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. എന്റെ വൈഫ് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സുമായിരുന്നു. അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ രണ്ട് പിള്ളേരും അവിടെ ജീവൻ, അതായത് ഇപ്പം ജീവൻ പോകുന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുത്തുകാർ പറയുന്നത് അവർക്ക് ഇങ്ങോട്ടും പോകാനില്ല, നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോന്നാ പറഞ്ഞത്. നമ്മൾ അത്രയും ത്യാഗം സഹിച്ചാണ് പൈസ എല്ലാം ഉണ്ടാക്കുന്നത്, അല്ലാതെ സുഖിച്ചിട്ടല്ല അവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയത്. അവിടെ നമ്മുടെ അടുത്തൊക്കെ ഇറാഖിന്റെ മിസൈലൊക്കെ വന്ന് പതിച്ചു. അവിടെ 10-50 പേരൊക്കെ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ് വീണ്. ഞങ്ങളെ തൊട്ടു മുമ്പിൽ തന്നെ അമേരിക്കക്കാരുടെ വിമാനങ്ങൾ ഇങ്ങനെ ടാക്സി മാറി, എയർപോർട്ട് ഇല്ലാത്തതുകൊണ്ട് അവർ ഇങ്ങനെ നിരപ്പായ സ്ഥലത്ത് മുഴുവൻ ടാക്സി മാറി ഇട്ടിരിക്കുകയാണ്. അവിടെ പേട്രിയോട്ടിക് മിസൈലും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. പിന്നെ എപ്പോഴും നമ്മൾ ബിൽഡിങ് എല്ലാം എയർ പ്രൂഫ് ആക്കി. ഇനി ഓടേണ്ട വന്നാലും 2 മാസത്തെ ഭക്ഷണം, വെള്ളം, കാറിന് അഫ്ഗാനിസ്ഥാൻ കൂടി വന്ന് പാകിസ്ഥാൻ കൂടി വരാനുള്ള പെട്രോൾ അടക്കം സ്റ്റോർ ചെയ്താണ് നമ്മൾ വെച്ചിരുന്നത്.
മിസൈലുകൾക്ക് മുന്നിലും യുദ്ധഭീതിക്ക് മുന്നിലും തോറ്റോടാൻ തയ്യാറാകാത്ത മാത്തച്ഛന് പക്ഷെ സ്വന്തം നാട്ടിൽ ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി തോന്നാതിരുന്നില്ല. നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം GI പൈപ്പിന്റേതടക്കം 2 ഫാക്ടറികൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് മാത്തച്ഛൻ. അതിനോടൊപ്പം ആട് ഫാം തുടങ്ങാൻ ഉദ്ദേശിച്ചതോടെയാണ് മാത്തച്ഛന് കഷ്ടകാലം തുടങ്ങിയത്.
എനിക്ക് ആട് ഫാം അല്ലാതെ വേറെ 2 കമ്പനിയുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് ആട് ഫാമിലേക്ക് ഇറങ്ങിത്തിരിച്ച എന്നെ ബിൽഡിംഗ് നമ്പറും ലൈസൻസും തരാൻ അധികൃതർ വട്ടം കറക്കി. കൃഷിപരമായി ലൈസൻസ് കിട്ടാൻ വളരെ എളുപ്പമാണെന്നാണ് വിചാരിച്ചത്. ആടിന്റെ എന്തും ആയുർവേദിക് മെഡിസിനാണ് മൂത്രമടക്കം. ഞാൻ 30/10/18 പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ സർട്ടിഫിക്കറ്റും അടക്കം ബിൽഡിംഗ് നമ്പറിന് അപേക്ഷിച്ചിട്ട് 1/2/19 ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC വേണമെന്ന് ആവശ്യപ്പെട്ട് ലെറ്റർ കിട്ടി. ബിൽഡിംഗ് പെർമിറ്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. ആപ്ലിക്കേഷൻ കൊടുത്ത് 3 മാസം കഴിഞ്ഞാണ് ഫയറിന്റെ NOC ചോദിച്ചത്. ഉടൻ തന്നെ ഫയറിന്റെ NOC ആപ്ലിക്കേഷൻ കൊടുത്തു. 6/3/19 ആട് ഫാമിന്റെ കെട്ടിടം 1 നിലയാണോ 2 നിലയാണോ എന്ന് ചോദിച്ച് ടൗൺ പ്ലാനിംഗിലേക്ക് എന്റെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തു. ടൗൺ പ്ലാനർ നല്ലൊരു ഓഫീസർ ആയതുകൊണ്ട് 1 ദിവസം കൊണ്ട് ഫാം കെട്ടിടം 1 നിലയാണെന്ന് ലെറ്റർ തന്നു. പേഴ്സണൽ ഹിയറിംഗിൽ ഈ അപേക്ഷ തിരുവനന്തപുരത്തേക്ക് അയക്കേണ്ടതാണ്, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല.
2 വർഷത്തോളമാണ് ഒരാട് ഫാമിന്റെ അനുമതിക്കായി അധികാരികളുടെ മുന്നിൽ കയറിയിറങ്ങിയത്.
20 വർക്കേഴ്സ് ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ ട്രെയിനിങ് അടക്കം 1 കൊല്ലത്തെ നഷ്ടം 1.5 കോടിയാണ്. സത്യത്തിൽ മനസ്സുമെടുത്തു. 5 കൊല്ലം കൊണ്ട് നേരിട്ട് 200 പേർക്കും അല്ലാതെ പരോക്ഷമായി 500 പേർക്കും ജോലി കൊടുക്കാനുള്ള പ്രൊജക്റ്റാണ്. ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു. ബിൽഡിംഗ് പെർമിറ്റിന് എന്തൊക്കെ വേണമെന്ന് കൃത്യമായി ചട്ടപ്രകാരം എഴുതി തരുന്നുണ്ട്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ചെല്ലുമ്പോൾ ഇതുപോരാ അതുപോരാ എന്ന് പറഞ്ഞ് അനാവശ്യമായി ഡിലേ വരുത്തുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ആദ്യമേ ഒന്നിച്ചു പറഞ്ഞാൽ സമയനഷ്ടവും പണനഷ്ടവും ഒഴിവാക്കാൻ പറ്റും. അതുപോലെ പഞ്ചായത്തിൽ നിന്ന് പറയുമായിരുന്നു എന്നും വന്ന് അന്വേഷിക്കേണ്ട, ആകുമ്പോൾ അറിയിച്ചോളാം എന്ന്. കാലതാമസം വന്നതുകൊണ്ട് 6 മാസമായി എല്ലാ ജോലിയും കളഞ്ഞിട്ട് എന്നും പഞ്ചായത്തിൽ കയറി ഇറങ്ങുകയായിരുന്നു. ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോകാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ഇത് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.
പക്ഷെ മാത്തച്ഛൻ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. കാരണം മുതൽ മുടക്കിയത് കട്ടതോ പിടിച്ചുപറിച്ചതോ അനധികൃതമായി സമ്പാദിച്ചതോ ആയ പണമല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അങ്ങനെ ഉണ്ടാക്കിയവർക്കേ അതിന്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കൂ. നിങ്ങളിങ്ങനെ എന്നും കയറിയിറങ്ങണ്ട, അനുമതിയാകുമ്പോൾ വിളിച്ചറിയിക്കാം എന്ന് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുമ്പോഴും മാത്തച്ഛൻ അടങ്ങിയിരുന്നില്ല. ഇച്ഛാശക്തിയോടെ മാത്തച്ഛൻ നിലകൊണ്ടു. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണെങ്കിലും ഫാമിനുള്ള ലൈസൻസ് നേടിയെടുത്തു. മാത്തച്ഛൻ പറയുന്ന ഈ വാക്കുകൾ കേട്ടുനോക്കൂ. കണ്ണൂരിലെ പയ്യാവൂർ പഞ്ചായത്തിൽ നടത്തുന്ന ഈ ആടുഫാം കാട്ടുമൃഗങ്ങളുമായി മല്ലടിച്ചുകൊണ്ടൊക്കെയാണ് സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത് എന്നതുൾപ്പെടെ.
ഇതിനെല്ലാം ഇവർക്ക് ഏജന്റുമാരുമാതിരിയാണല്ലോ. ഈ തവണ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയറിലേക്ക് എന്ന് പറഞ്ഞ് മാത്രം ചോദിച്ചു, അല്ല ബാക്കിയുള്ളവർക്കൊന്നും പൈസ ചോദിച്ചിട്ടില്ല. പൈസ ചോദിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പൊതുവെ ഇവർക്ക് ഈ ചെല്ലുന്നവർക്കൊക്കെ എന്നെ നല്ല പരിചയമുണ്ട് ഇവർക്ക്. അപ്പം ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇവർക്കും അറിയത്തില്ല. ഈ ഡിലേ ആയതിൽ വരുന്ന നഷ്ടം നികത്തണമെങ്കിൽ തന്നെ ഇനി എത്രയോ വർഷങ്ങൾ വേണം സാറേ. ഇതൊന്നും ഞാൻ ജീവനുള്ള ഐറ്റമാണിത്. ജീവനുള്ള ഐറ്റം ഒരു മണിക്കൂർ പോലും നമുക്ക് ഇതിനെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയല്ല. കൃഷിയിലായാലും ഇതൊക്കെ ഇവിടെ കാട്ടുമൃഗങ്ങളും ആനയും ഒക്കെ പോകുന്നു പറഞ്ഞാൽ ഇന്നലെ തന്നെയുണ്ട്. ഞങ്ങളെ തൊട്ട് അര കിലോമീറ്റർ അപ്പുറേ ആന വന്നിട്ടുണ്ട്. കാട്ടാന വന്നിട്ട് അവിടെ ഒരു ചന്ദനക്കാമ്പറ എന്ന് പറയുന്ന സ്ഥലത്താണിത്. കാട്ടാന അവിടെ പൊട്ടക്കിണറ്റിൽ വീണിട്ടുണ്ട്.
ഒരുപക്ഷെ അതിലൊന്നിലും മാത്തച്ഛനിപ്പോൾ ഭയമില്ല. കാട്ടുമൃഗങ്ങൾ നാട്ടിലുള്ള മൃഗത്തോളം ക്രൂരതകൾ കാണിക്കില്ലെന്ന് അനുഭവങ്ങൾ മാത്തച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്തച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനം. നാടിനും കൂടി ഗുണമുണ്ടാവുന്ന ഒരു പ്രോജക്റ്റുമായി വരുന്ന സംരംഭകനോട് അധികാരികളിൽ ചിലർ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ വന്ന് ഫാം തുടങ്ങാനെന്ന്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന്?
ഇതിനകത്ത് ഇപ്പം മെയിൻ ആയിട്ട് നമ്മള് നാട് ഫാം, പിന്നെ നമ്മളിപ്പോ പരമ്പരാഗതമായിട്ട് ഉപേക്ഷിച്ചു പോയ കൃഷികള്, പുനഃകൃഷി എന്ന് പറയും നെല്ലിന്റെ കൃഷി, അത് വയലല്ല, വയലല്ലാത്ത സ്ഥലത്ത് തന്നെ നെല്ല് കൃഷി, ചോള കൃഷി, അങ്ങനെ ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് ഇതിന് നമ്മൾ ഫുള്ളായിട്ട് ഈ പ്രൊജക്ട് തീർക്കുമ്പോൾ നമുക്ക് 35 കോടി രൂപ വരും.
ശരിയാണ് സാർ, നിങ്ങൾ പറയുന്നതാണ് ശരി. 2 ലക്ഷം കോടിയോളം സംസ്ഥാനത്ത് അയച്ചു കൊടുക്കുന്ന പ്രവാസികളോട് ആരെങ്കിലും പറയുന്നുണ്ടോ നാട്ടിൽ സംരംഭം തുടങ്ങാൻ? ഒന്ന് മനസ്സിലാക്കുക, ഓരോ തൊഴിലും നൽകുന്ന അനുഭവങ്ങളും തിരിച്ചറിവുകളും അന്തസ്സം ചേർത്തുവച്ചാണ് ജീവിതത്തിന്റെ തുലാഭാരം നടത്തേണ്ടത്. വരുമാനം മാത്രം പ്രതിഫലമായി കാണുന്നവർ വരുന്നതും പോകുന്നതും ശമ്പളത്തിന്റെ കനവുമായി തട്ടിച്ചു നോക്കിയായിരിക്കും. നിങ്ങളിൽ പലരും അന്തസ്സില്ലാത്ത പ്രവൃത്തികൾ തുടരുകയാണ്. തൊഴിലിന്റെ മഹത്വം നിങ്ങൾ മറന്നു പോവുകയാണ്. അതിൽ ഇരകളാവുന്നത് മാന്യമായി തൊഴിലെടുത്ത് സമ്പാദിച്ച് നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ വരുന്ന പാവം ഞങ്ങളും.